പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം. ഈ ശബ്ദ കാഴ്ചപരിതിലായിരിക്കുന്ന സകലരെയും അറിയിക്കുകയാണ്. പ്രിയരെ, മുള്ളിൽക്കിടയിലെ ചെറുനാരകം എന്ന ഈ പ്രോഗ്രാമിലൂടെ വീണ്ടും ദൈവരാജ്യത്തിന്റെ വചന കേൾവിക്കായി സ്വർഗത്തിലെ ദൈവം നമ്മളെ ഒരുക്കിയിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 24:14 വാക്യപ്രകാരമുള്ള ഒരു ശുശ്രൂഷയാണ് ഇവിടെ നടക്കുന്നത്. ആ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, രാജത്വത്തിന്റെ സുവിശേഷം സകല സൃഷ്ടികൾക്ക് സാക്ഷ്യമായി ലോകത്തിലെ എല്ലാവരും അറിയിക്കപ്പെടും, അതോടെ അവസാനം. അത് വായിച്ച് നമുക്ക് നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കാം.
രാജ്യത്തിന്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിൽ ഒക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും.
പ്രൈസ് ഗോഡ്. ഇത് എന്താണെന്ന് നമ്മൾ ധാരാളമായി മനസ്സിലാക്കിയിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ സുവിശേഷം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിടെ 3.5 വർഷക്കാലം പ്രസംഗിച്ച സുവിശേഷമാണ്. അത് എന്താണെന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി മുതൽ ആരംഭിച്ച ദൈവത്തിന്റെ ഹൃദയത്തിലെ മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടമാണത്. അത് എന്താണെന്ന് 1:26 സ്വർഗത്തിലെ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്, നമുക്ക് നമ്മുടെ സ്വന്തം സാദൃശ്യ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാം, അവർ ഭൂമിയെ വാഴട്ടെ. സ്വർഗത്തിലെ ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്ന ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയുടെ മേൽ ദൈവം ഒരു മാനേജ്മെന്റ് സിസ്റ്റത്തെ, ഒരു ഭരണാധികാരിയെ ആക്കുകയാണ്. ആ ഭരണാധികാരിയാണ് മനുഷ്യൻ. പക്ഷേ മനുഷ്യന്റെ അനുസരണക്കേട് മൂലം ഇന്ന് മരണം മനുഷ്യനെ വാഴുകയാണ്, മനുഷ്യൻ ഭൂമിയെ വാഴുവാൻ സമ്മതിക്കുന്നില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം തന്റെ ആലോചനയിൽ പിന്മാറാത്ത സ്വർഗത്തിലെ ദൈവം, യഹോവയായി ഞാൻ മാറാത്തവനെന്നാണല്ലോ മാലാഖി 3:3 പറയുന്നത്, ആ മാറാത്ത ദൈവം ഇതാ മറ്റ് ഒരു പ്ലാനിലൂടെ, ദൈവത്തിന്റെ ഉദ്ദേശം മാറുന്നില്ല, എന്നാൽ ആ ഉദ്ദേശം നിവർത്തിക്കാനുള്ള പ്ലാൻ മറ്റ് അനുസരണം കേട്ട ആദത്തിൽ നിന്ന് മാറ്റി അനുസരിക്കുന്ന ക്രിസ്തുവിലൂടെ അത് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഈ പദ്ധതി ഒന്നും മനുഷ്യൻ ഇന്ന് അറിയുന്നില്ല. കാരണം ഈ ഭൂമിക്കൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം എന്ന് പറയുന്നത് മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് ഏകദേശം 6000 വർഷങ്ങളെ ആയുള്ളൂ. എന്നാൽ ഭൂമിക്ക് ഇതാ മില്യൺ കണക്കിന് വർഷം പഴക്കമുണ്ട്, ബില്യൺ കണക്കിന് വർഷം പഴക്കമുണ്ട് എന്ന് ശാസ്ത്രം പറയുന്നു. ബൈബിൾ അതിനെ നിഷേധിക്കുന്നുമില്ല. കാരണം അത് അങ്ങനെയാണ് താനും. കാരണം ദൈവം ഭൂമിയെ ഉണ്ടാക്കിയത് പാർപ്പിനായിട്ടാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നമുക്കത് കാണുവാൻ കഴിയും. നമ്മൾ ഇതിനു മുമ്പ് അതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ പഴയ എപ്പിസോഡുകൾ കാണുക. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ആ അന്നത്തെ ഭൂമിയിൽ ദൈവമാക്കി വെച്ചിരുന്നത് ദൂതന്മാരെയാണ്. എന്നാൽ ആ ദൂതന്മാർ അനുസരണക്കേട് കാണിക്കുകയും ദൈവം അവരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും തുടർന്ന് അവരുടെ മേൽ ന്യായവിധി കൽപ്പിക്കുകയും തുടർന്ന് ഈ മനുഷ്യനിലൂടെ അവരുടെ മേൽ ആ ന്യായവിധി നടപ്പിലാക്കുകയും ചെയ്യുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അപ്പൊ നിങ്ങൾ ഒരുപക്ഷെ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇതൊക്കെ കേട്ട് അതിശയിക്കും. പ്രിയ സഹോദരങ്ങളെ, 130-ൽ എപ്പിസോഡുകൾ ഓൾറെഡി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. നിങ്ങൾ അത് പോയി കേൾക്കുക. നിങ്ങൾക്ക് അവിടെ നിന്ന് കാര്യം മനസ്സിലാക്കുവാനായിട്ട് ഇടയാകും. അപ്പോൾ അവരെയാണ്, ആ ദൂതന്മാരെയാണ് നമ്മളിന്ന് വീണുപോയ ആ ദൂതന്മാരെയാണ് പിശാചികൾ എന്ന് വിളിക്കുന്നത്. അവരാണ് ഇന്ന് സർവ്വലോകവും വാഴുന്നത്. ഇതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് സർവ്വലോകവും ദുഷ്ടന്റെ, പിശാചിന്റെ കീഴിൽ കിടക്കുന്നു. അപ്പോ ആ പിശാച് നമ്മൾ ഈ ദൈവം ആഗ്രഹിക്കുന്ന സത്യം അറിയുവാനായിട്ട്, അതായത് ദൈവത്തിന്റെ ഇഷ്ടം അറിയുവാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ ഇതിനെ മറയ്ക്കുകയാണ്. അപ്പോ ഒരു പോരാട്ടം ഇവിടെ നടക്കുകയാണ്. അദൃശ്യമായ പൈശാചിക ശക്തി മനുഷ്യന്റെ പുറകിൽ വ്യാപരിച്ചുകൊണ്ട് ഈ മനുഷ്യനെ വിഴുങ്ങുകയാണ്. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഇതാ മനുഷ്യ നീ നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. കാരണം നിന്റെ പ്രതിയോഗിയാകുന്ന പിശാച് ആരെ വിഴുങ്ങണമെന്ന് ചിന്തിച്ച് ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയാണ്. പക്ഷേ മനുഷ്യനെ അവൻ സുബോധം കെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ ജ്ഞാനികളെന്ന് പറയുന്ന മനുഷ്യൻ ആ ശത്രുവായ പിശാചിനെ കുറിച്ച് ചിന്തിക്കുന്നതേയില്ല. മനുഷ്യൻ ഇന്ന് മനുഷ്യനെയാണ് ശത്രുവായി കാണുന്നത്. ദൈവത്തിന്റെ വചനം പറഞ്ഞു, നീ മനുഷ്യനെയല്ല ശത്രുവായി കാണേണ്ടത്, നിനക്ക് ജഡരക്തനോട് പോരാട്ടമില്ല. പക്ഷെ ഇന്ന് മനുഷ്യൻ ജഡരക്തങ്ങൾ, ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്, അമ്മായി അമ്മ മരുമകളോട്, മരുമകളോട് അമ്മായി അമ്മയോട്, അങ്ങ് അമ്മായി അപ്പനോട്, അങ്ങോട്ടും ഇങ്ങോട്ടും പോരാട്ടമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പണ്ട് കേട്ടിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇതാ കുറുക്കന് രക്തം കുടിക്കണം. കുറുക്കന് എന്തെന്നറിയാമോ, രണ്ട് ആടുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ചു, അവരെ തമ്മിൽ ശത്രുതയാക്കി. ശരിക്കും പറഞ്ഞാൽ കുറുക്കൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് രക്തം കുടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇതാ അവർ തമ്മിൽ കൂട്ടിയിടിക്കും, ആ രണ്ടാട് തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ വരുന്ന രക്തം അവൻ വന്നാന്നൊക്കെ കുടിച്ചിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇതേപോലെ തന്നെ ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ജഡരക്തങ്ങളോട് പോരാട്ടമില്ല. നിങ്ങൾക്ക് പോരാട്ടമുള്ളത് പിശാചിനോടും അവന്റെ കിണ്ടത്തോടുമാണ്. പക്ഷെ എത്ര പറഞ്ഞാലും നല്ലൊരു പങ്ക് മനുഷ്യർക്ക് ഒന്നും മനസ്സിലാകുന്നില്ല, കാരണം അവർ കാഴ്ചയാൽ ജീവിക്കുന്നവരാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, എന്നാൽ ഈ പിശാചിനെ മാറ്റി ഈ ഭൂമിയുടെ ഭരണം നമ്മളുടെ മനുഷ്യന്റെ കയ്യിലേപ്പിക്കാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുകയാണ്. ഇതുകൊണ്ടാണ് കർത്താവായ യേശു ഭൂമിയിൽ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞത്, ചെറിയ ആട്ടും കൂട്ടമേ ഭയപ്പെടേണ്ട. അതിന്റെ അർത്ഥം വെച്ചാൽ കുറച്ചൊരു കൂട്ടം മാത്രമേ ഇതിലേക്ക് വരികയുള്ളൂ, നിങ്ങൾ ഭയപ്പെടേണ്ട, കിങ്ഡം ഭൂമിയുടെ ഭരണം നിങ്ങൾക്ക് തരുവാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. അപ്പൊ ഇത് പറഞ്ഞാലും മനുഷ്യർക്ക് മനസ്സിലാകുന്നില്ല. അവരെല്ലാവർക്കും ഒരു പഴയ സിസ്റ്റം, പിശാച് അവർക്കൊരു ലോക സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ആ ലോക സിസ്റ്റമാണ് എന്തെങ്കിലും ഏതെങ്കിലും ദൈവ ഭക്തി എന്നുള്ള പേരും പറഞ്ഞ് ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ പുറകെ പോവുക. അങ്ങനെ 33 കോടി ദൈവങ്ങളുള്ള നമുക്ക് ഒരു എക്സ്ട്രാ ഒരു ദൈവത്തെ കൂടി കിട്ടി, കർത്താവായ യേശു ക്രിസ്തു. അങ്ങനെ അവരാ 33 കോടി ദൈവങ്ങളും അവരെ ആരാധിച്ചാൽ എന്തെങ്കിലും കൊടുക്കൂ. അതേപോലെ നമ്മൾ ഈ ക്രിസ്തുവിനെ ആരാധിച്ച്, ക്രിസ്തുവിനെയും ആരാധിച്ച് എന്തെങ്കിലും നേടുവാൻ തക്കവണ്ണം നമ്മൾ ആഗ്രഹിച്ച് നടക്കുന്ന അതേ മനോഭാവമാണ് നമ്മുടേത്. പക്ഷേ വിശുദ്ധ ബൈബിളിൽ എങ്ങും ക്രിസ്തു അത് പറഞ്ഞിട്ടില്ല, നിങ്ങൾ എങ്ങനെ ആരാധിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും തരാമെന്ന്. പകരം യേശു പറഞ്ഞത് മുഴുവൻ നിങ്ങൾ ഇതാ എൻ്റെ മാതൃക പിന്തുടരുക, ഞാൻ വന്നത് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാണ്. ആ പിതാവിൻ്റെ ഇഷ്ടം ഞാൻ ചെയ്യാൻ വന്നതുപോലെ നിങ്ങളെ ഞാനും എന്നെ പിതാവ് അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അപ്പൊ ഇവിടെ എല്ലാം ഒരു പ്രവർത്തനത്തെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്, അല്ലെങ്കിൽ ആരാധനയെ കുറിച്ചല്ല കർത്താവ് പറയുന്നത്. നിങ്ങൾ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യണം. അപ്പൊ ചെയ്യുവാനുള്ള എന്തൊക്കെയോ ഉണ്ട് ഇവിടെ, പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും പറയാതെ ആരാധനയെക്കുറിച്ച് മാത്രം പറഞ്ഞ് നമ്മളെ അവസാനിപ്പിക്കുന്ന ഒരു ഭക്തി ലോകം നമ്മുടെ ചുറ്റും കെട്ടപ്പെടുത്തിയിട്ട് പിശാച് ശരിക്കും നമ്മളെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതിൻ്റെ എല്ലാം നടുവിൽ വിശുദ്ധ വേദപുസ്തകം നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ നമുക്ക് മനസ്സിലാകുകയാണ്, അല്ല കർത്താവ് നമ്മളെ മനസ്സിലാക്കി തരികയാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന്. ആ ദൈവത്തിന് മനുഷ്യനെക്കുറിച്ചുള്ള പദ്ധതിയാണ് ദ ഗോസ്പൽ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം. അതാണ് കർത്താവായ യേശു ക്രിസ്തു പ്രസംഗിച്ച, 3.5 വർഷം പ്രസംഗിക്കുകയും ശിഷ്യന്മാരോട് പ്രസംഗിക്കുവാനായിട്ട് കൽപ്പിക്കുകയും നമ്മളോട് അന്വേഷിക്കുവാൻ പറയുകയും നമ്മളോട് പ്രാർത്ഥിക്കുവാനായിട്ട് ആജ്ഞാപിക്കുകയും ചെയ്ത ദൈവരാജ്യ സുവിശേഷം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളത് പോയി കേൾക്കുക, മനസ്സിലാക്കുക. ഇതാ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇപ്പൊ സ്വർഗത്തിലെ ദൈവം വിഭവസമ്മതമായ ഒരു സദ്യ എന്നതുപോലെ ഇത് നമുക്കൊരു വെബ്സൈറ്റ് നൽകിയിട്ടുണ്ട്, www.kingdommessages.com. അതിൽ നിങ്ങൾ കടന്നു പോയാൽ നിങ്ങൾക്ക് വലിയൊരു ആത്മീക ഒരു വിരുന്ന് തന്നെ സ്വർഗത്തിന് ദൈവം അതിൽ ഒരുക്കിയിട്ടുണ്ട്. ഇനി ആരും എനിക്കത് കിട്ടിയില്ല, ഞാൻ കണ്ടില്ല, അറിഞ്ഞില്ല എന്നും പറയുവാനായിട്ട് ദൈവം ഇട നൽകുന്നില്ല. ദൈവം അതെല്ലാം നമ്മുടെ മുൻപിൽ മനോഹരമായി ദൈവം ഒരുക്കിയിട്ടുണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിലൂടെ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഇന്ന് എന്താണ് ആ ദൈവരാജ്യ സുവിശേഷത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം. ഇത് എങ്ങനെയാണ് മനുഷ്യനിൽ നടക്കുന്നതെന്ന് കഴിഞ്ഞ സന്ദേശങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത് ആ ദൈവ ത്തിന്റെ പദ്ധതി എങ്ങനെയാണ് ഭൂമിയിൽ മനുഷ്യനിലൂടെ നടപ്പിലാക്കാൻ പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ അതുമായുള്ള ബന്ധത്തിൽ ഇതാ കർത്താവ് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, മനുഷ്യനെ ഇത് ഏൽപ്പിച്ചപ്പോൾ ഇതാ 5 നിലയുള്ള ഒരു ബിൽഡിംഗ് രൂപത്തിലാണ് ഈ കിങ്ഡം മനുഷ്യൻ ഭൂമിയിൽ കൊണ്ടുവരേണ്ടത്. ദൈവത്തിന്റെ ഭരണം മനുഷ്യൻ ഭൂമിയിൽ കൊണ്ടുവരണം. അതിന് മനുഷ്യൻ 5 നിലയുള്ള ഒരു സ്റ്റെപ്പ്, ഒരു ബിൽഡിംഗ് പോലെ ആ ഒരു പണി നടത്തിയെങ്കിൽ മാത്രമേ ആ ഭൂമിയിൽ ദൈവത്തിന്റെ ഭരണം കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അതാണ് ഉൽപ്പത്തി പുസ്തകം 1:28 നമ്മൾ ഇതിനു മുമ്പ് വായിച്ചിട്ടുണ്ട്. എങ്കിലും ഇതാ ആദ്യമായിട്ട് വരുന്ന ഒരു അറിവിന് വേണ്ടി നമുക്ക് അതൊന്ന് വായിക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.
ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞു അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിയിന്മേലും സകല പൂജര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു.
പ്രിയ സഹോദരങ്ങളെ, നമ്മളത് മനസ്സിലാക്കിയതാണ് ദൈവം മനുഷ്യരെ അനുഗ്രഹിച്ചു. 5 നിലയുള്ള ഒരു അനുഗ്രഹമാണ്. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളതിനായി ഫ്രൂട്ട്ഫുൾ, അതാണ് 1 നിലയായിട്ട് ബിൽഡിംഗിന്റെ 1 നിലയായിട്ട് കാണുന്നത്. ഇതാ നിങ്ങൾ മൾട്ടിപ്ലൈ, നിങ്ങൾ പെരുകി, അതാണ് 2 നില. റിപ്ലനിഷ്, ഭൂമിയിൽ നിറയുക, അതാണ് 3 നില. പിന്നെ സബ്ഡ്യൂ, അതിനെ കീഴടക്കുക, അതാണ് 4 നില. ഡൊമിനിയൻ, വാഴ്ച, അതാണ് 5 നില. അപ്പോൾ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കണമെങ്കിൽ 5 നിലകൾ വരുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് മനുഷ്യനെത്തുവാനായിട്ട് ഇടയാകുന്നത് എന്ന് നാം മനസ്സിലാക്കിയുണ്ടായി. എന്നാൽ ഇതുമായുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കിയൊരു കാര്യം, ആദ്യത്തെ 3 നില ഇത് കെട്ടുവാൻ തക്കവണ്ണം മാനവ കുടുംബത്തിന് കഴിയും. ഇതിന് ആദം ഇതിൽ നിന്ന് വീണുപോയി, തുടർന്ന് ആദം ഒരു ജഡരൂപിയായി മാറി. ആ ജഡരൂപിയായ മനുഷ്യന് അവരാണ് ഇന്ന് ഭൂമിയിലായിരിക്കുന്നത്. അവർക്ക് ആദ്യത്തെ 3 നില കിട്ടുവാനേ കഴിയുള്ളൂ, അതായത് ഫ്രൂട്ട്ഫുൾ, മൾട്ടിപ്ലൈ, റിപ്ലനിഷ്. ആ ഭൂമിയിൽ വ്യാപരിക്കുന്ന ആ ലെവല് വരെ, അതായത് സന്താന പുഷ്ടിയുള്ളവരാകുക, മൾട്ടിപ്ലൈ, കുഞ്ഞുങ്ങളെ കല്യാണം കഴിച്ചു കൊടുക്കുക, തുടർന്ന് അവരെ മാറ്റിപ്പാർപ്പിക്കുക, അങ്ങനെ ഭൂമിയിൽ നിറഞ്ഞു നിറഞ്ഞു പോകാനേ പറ്റുന്നുള്ളൂ. പക്ഷേ സബ്ഡ്യൂ ആൻഡ് ഡൊമിനിയൻ അവർക്ക് കഴിയുന്നില്ല, കാരണം അവരെ ഓൾറെഡി ആദത്തിൽ അവരെ മരണം പിടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, എന്നാൽ നമ്മൾ തുടർന്ന് ചിന്തിച്ചു, ഇനി ക്രിസ്തുവിലൂടെ അത് ദൈവം ചെയ്യുമ്പോൾ, ഇതാ ഇന്ന് ആ ആദത്തിൽ മുടങ്ങിപ്പോയ പദ്ധതി ക്രിസ്തുവിലൂടെ കടന്നു വരുമ്പോൾ നമുക്ക് അതിൻ്റെ നാലാം നിലയും അഞ്ചാം നിലയും കെട്ടാൻ കഴിയും. സബ്ഡ്യൂ ആൻഡ് ഡൊമിനിയൻ, ജയം പ്രാപിച്ച് ഭരണം ഏറ്റെടുക്കുവാൻ കഴിയുമെന്ന്. അതായത് ഈ നാലാം നിലയും അഞ്ചാം നിലയും, ഈ സബ്ഡ്യൂ ആൻഡ് ഡൊമിനിയൻ, ഇത് മനുഷ്യനെ കുറിച്ച് കഴിയത്തില്ല, ഇത് ദൈവപുത്രനെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. കാരണം മനുഷ്യന്റെ ഉള്ളിലെ ദൈവപുത്രൻ മരിച്ചുപോയി, അവനെ കൊണ്ട് അതിനെ കഴിയത്തില്ല. ഇനി ദൈവപുത്രൻ വീണ്ടും ജനിച്ചാൽ ആ ദൈവപുത്രനെ കൊണ്ട് മാത്രമേ നാലാം നിലയും അഞ്ചാം നിലയും കെട്ടുവാനായിട്ട് കഴിയുകയുള്ളൂ, ജയം പ്രാപിക്കുക, ഭരണമേറ്റെടുക്കുക. ഇതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ലോകത്തിലെന്നും ഇത് മനുഷ്യനെ അറിയിക്കാത്തത് കൊണ്ടാണ് ജയം പ്രാപിക്കുക എന്നൊന്നും സുവിശേഷകർ പറയത്തില്ല. നല്ലൊരു പങ്ക് സുവിശേഷകർ, വളരെ ദൈവിക ജ്ഞാനമുള്ളവർ ആരെങ്കിലും മാത്രമേ പറയൂ ഭർത്താവ് പറയുന്ന പോലെ ജയിക്കുന്നവനെ അവകാശമാക്കുന്നൊക്കെ, അല്ലാത്തവരെ ആരാധിക്കൂ ആരാധിക്കൂ എന്ന് മാത്രം പറഞ്ഞ് അവർ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നാം മുമ്പ് മനസ്സിലാക്കിയതുപോലെ ഇതാ ആദ്യത്തെ മൂന്ന് നില മാനവ കുടുംബത്തിന് കെട്ടുവാനായിട്ട് കഴിയും. നോഹയോട് പറഞ്ഞൊരു കാര്യം, ആദ്യത്തെ മൂന്ന് നില കെട്ടാനേ പറഞ്ഞുള്ളൂ, ആദ്യത്തോട് അഞ്ച് നില കെട്ടാൻ പറഞ്ഞെങ്കിലും നോഹയോട് ആദ്യത്തെ മൂന്ന് നില കെട്ടാനേ പറഞ്ഞുള്ളൂ. തുടർന്ന് കർത്താവ് യേശു ക്രിസ്തു വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഈ മൂന്ന് നിലയിൽ നിന്ന് നാലാം നിലയിലേക്ക് നമ്മൾ കടന്നു പോകുന്നത്. ആ നാലാം നിലയുടെ പേരാണ് സാൽവേഷൻ. സാൽവേഷൻ, രക്ഷിക്കപ്പെട്ടോ രക്ഷിക്കപ്പെട്ടോ നമ്മൾ ചോദിക്കാറില്ലേ, അതൊരു അടിസ്ഥാനമാണ്. ക്രിസ്തു എന്ന മൂലക്കല്ലിൽ നമ്മൾ അടിസ്ഥാനം ഇടുകയാണ് അതോടെ ചെയ്യുന്നത്, പിന്നെ പണി ആരംഭിക്കുകയാണ്. ഇനി തുടർന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതാ, എംപവറിങ്, അതായത് രക്ഷിക്കപ്പെട്ട ജനത്തെ എംപവർ ചെയ്തില്ല എങ്കിൽ അവർക്ക് അടുത്ത സ്റ്റേജിലേക്ക് കയറാൻ കഴിയുകയില്ല. അതായത് അടുത്ത സ്റ്റേജ് ഇനി സബ്ഡ്യൂ എന്ന് പറയും. നേരത്തെ ഈ റിപ്ലനിഷ് കഴിഞ്ഞാൽ ഉടനെ സബ്ഡ്യൂ ആയിരുന്നു, സബ്ഡ്യൂ ആയിരുന്നു. അതായത് റിപ്ലനിഷ് എന്ന് വെച്ചാൽ ഭൂമിയിൽ നിറയുക, സബ്ഡ്യൂ എന്ന് പറഞ്ഞാൽ നീ അടക്കി വാഴ അടക്കുക, അതിനുശേഷം അതിൻ്റെ മുകളിലാണ് വാഴുക, ഡൊമിനിയൻ വന്നത്. എന്നാൽ ഇപ്പോൾ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ ഇടയ്ക്ക് രണ്ട് നില കൂടി കയറി, അഞ്ച് നിലയ്ക്ക് പകരം അത് ഏഴ് നിലയായി മാറി. സാൽവേഷൻ ആൻഡ് എംപവറിങ് കഴിഞ്ഞെങ്കിൽ, രണ്ട് നില കഴിഞ്ഞെങ്കിൽ മാത്രമേ സബ്ഡ്യൂ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി യാത്ര ചെയ്യുന്നത് സബ്ഡ്യൂവിലേക്കാണ്. സബ്ഡ്യൂ കഴിഞ്ഞാലേ ഡൊമിനിയൻ പറ്റുകയുള്ളൂ, അല്ലാണ്ട് ഇപ്പോൾ ഡൊമിനിയൻ നമുക്ക് കെട്ടാൻ പറ്റില്ല. അപ്പോൾ സബ്ഡ്യൂ കെട്ടണമെങ്കിൽ അതിൻ്റെ ഇടയിൽ വന്നതാണ് എംപവറിങ്. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇത് പറയുന്നത് രക്ഷിക്കപ്പെട്ട ജനത്തിന് വേണ്ടിയാണ്. രക്ഷിക്കപ്പെടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് യേശുവിനെ നിങ്ങളുടെ ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുക, നിങ്ങൾ ഹൃദയത്തിൽ രക്ഷകനാഥനുമായിട്ട് സ്വീകരിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ സൗജന്യമാണ്. പക്ഷേ വിശ്വാസം ഡ്യൂപ്ലിക്കേറ്റ് ആകരുത്. വിശ്വാസം ഒറിജിനൽ അല്ലെന്നുണ്ടെങ്കിൽ ചുമ്മാ നമ്മൾ കബളിപ്പിക്കപ്പെടും, നമ്മുടെ ഉള്ളിൽ ആത്മഗതിയൊന്നും ഉണ്ടാകത്തില്ല, നമ്മൾ ചുമ്മാ അഭിനയിച്ച് നടക്കുകയുള്ളൂ. പകരം നമ്മുടെ കൂടെയുള്ളവർ വളർന്ന് വളർന്ന് കയറണ കാണുമ്പോൾ ദൈവമേ ഈ വ്യക്തിയും ഞാനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടല്ലോ എന്നുള്ള ചിന്ത വരും. ഈ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് ആത്മഗതി പുറപ്പെടുന്നു, എൻ്റെ ഉള്ളിൽ നിന്ന് ആത്മഗതിയൊന്നും പുറപ്പെടുന്നില്ലല്ലോ. കാരണം എന്ന് പറയുന്നത് നമ്മളത് നമ്മളെ തന്നെ കബളിപ്പിച്ചതാണ്. കാരണം നമ്മൾ യേശു വിശ്വസിച്ചു എന്ന് വരത്തിയതാ, വിശ്വസിച്ചൊന്നുമില്ല. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ചു കൊള്ളണം. ഈ ആരംഭത്തിൽ ഇപ്പോൾ പറയാനുള്ള സമയമല്ല എങ്കിലും പ്രിയ സഹോദരങ്ങളെ, ഞാൻ എൻ്റെ സമൂഹ ചുറ്റും പാടുന്ന സഹോദരങ്ങളിൽ നല്ലൊരു പങ്കും ചുമ്മാ കൂടി നിൽക്കുന്നതേ ഉള്ളൂ. അവരെ യഥാർത്ഥത്തിൽ ഈ അകത്തുനിന്ന് ജീവജല നദി അവർക്ക് പുറപ്പെടുന്നില്ല. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നമ്മളെ ഈ സാൽവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് ഫൗണ്ടേഷനാണ്. കാരണം ഇത് ഒരു സ്ത്രീ ഒരു പുരുഷനുമായി ബന്ധപ്പെടുമ്പോഴാണ് അകത്ത് വിത്ത് വരികയും ദാ ആ സ്ത്രീയുടെ അകത്ത് ഒരു ഗർഭസ്ഥ ശിശു വളർന്നു വരികയും ചെയ്യുന്നത്. പക്ഷേ ഇതാ ചുറ്റുമുള്ളവർക്ക് അല്ല ഇതുപോലെ ഉണ്ട്, ഞാനും ഒരു പുരുഷനെ കണ്ടു, പുരുഷനോട് കൂടെ അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഗർഭിണിയാകത്തില്ല. അതായത് വിവാഹത്തിന് വേണ്ടി കണ്ടു, വിവാഹ പെണ്ണ് കാണാൻ വന്നു എന്നും പറഞ്ഞുകൊണ്ട് ആരും ഗർഭിണിയാകത്തില്ല. ഇതാ അവർ വിവാഹം കഴിഞ്ഞ് അവർ സ്നേഹം പങ്കിടുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഇതേപോലെ തന്നെ ഇതാ നമ്മുടെ സ്നേഹം നമ്മൾ ക്രിസ്തുവുമായി പ്രഖ്യാപിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ വിശ്വാസത്തിലാണ് ഇതാ നമ്മുടെ അകത്ത് നമ്മുടെ ആത്മാവിൽ നമ്മുടെ ഹൃദയത്തിൽ ഈ ഗർഭധാരണം നടക്കുന്നത്. അപ്പോൾ അത് ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കുക. അവനെ കൈക്കൊണ്ടാൽ താമസം വിശ്വസിക്കുന്ന ഏവർക്കും ദൈവപുത്രന്മാരാകാൻ അധികാരം കെടുത്തു, അതായത് സീഡ് കൊടുത്തു, ഇത് സീഡ് ഡെവലപ്പ് ചെയ്ത് വരേണ്ടവരും. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ആത്മമണ്ഡലത്തിൻ്റെ കാര്യങ്ങൾ നമ്മളെ തന്നെ ആരും കബളിപ്പിക്കരുത്. പകരം നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ വിശ്വസിച്ചോ എന്ന് മനസ്സിലാക്കി അത് മുന്നോട്ടേക്ക് പോവുക. വിശ്വസിച്ചെങ്കിൽ അതിൻ്റെ തെളിവാണ് ക്രിസ്തുവിൻ്റെ പുറകെ പോകും. വിശ്വസിച്ചില്ല എങ്കിൽ ലോകത്തിൻ്റെ പുറകെ പോകും, ക്രിസ്തുവിൻ്റെ പേരും പറഞ്ഞ് ലോകത്തിൻ്റെ പുറകെ പോകും. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. കാരണം ഞാൻ മുന്നോട്ടേക്ക് പോകട്ടെ, ഇനി അവിടെ നിൽക്കാൻ സമയമില്ല, ഇതൊക്കെ ഓൾറെഡി പ്രസംഗിച്ച് കഴിഞ്ഞതാണ്. അപ്പോൾ കർത്താവ് ആരെയൊക്കെയോ ഇവിടെ കണ്ടുകൊണ്ടാണ് ഇത് പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കി അത് പ്രവർത്തിച്ചാട്ടെ. അപ്പോൾ തുടർന്ന് ഇതാ വീണ്ടും കർത്താവ് അതിലേക്ക് തന്നെ പോകുന്നു. നിങ്ങൾ ചോദിക്കും ഇതാ എങ്ങനെ ഞാൻ വിശ്വസിച്ചു ഇല്ലെന്ന് അറിയാൻ പറ്റും. പ്രിയ സഹോദരങ്ങളെ, വിശ്വസിച്ചു ഇല്ലെന്ന് അറിയാൻ വളരെ സിമ്പിളാണ്. കർത്താവ് എൻ്റെ ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളത്തിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദി ഒഴുകും. ജീവജലത്തിൻ്റെ നദി ഒഴുകുന്നില്ലയോ, വിശ്വസിച്ചിട്ടില്ല. ഒന്നും സംഭവിച്ചിട്ടില്ല അകത്ത് കേട്ടോ. കാരണം അകത്ത് ഒരു കുഞ്ഞുണ്ടെങ്കിൽ ആ പെങ്കൊച്ചിന് അറിയാം ആ കുഞ്ഞ് ആ പുറത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും, ഛർദിലും അതും ഇതും ഒക്കെ ഉണ്ടാവും. അപ്പോ അങ്ങനെ പല ഒഴുക്കുകളും ഉണ്ടാകും. അപ്പൊ നമ്മളെ തന്നെ തിരിച്ചറിയാം നമ്മൾ വീണ്ടും ജനിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അതോ ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്, എ ഗ്രൂപ്പ് രാഷ്ട്രീയക്കാരന്റെ കൂടെ നടക്കുന്നത് പോലെ, ബി ഗ്രൂപ്പ് രാഷ്ട്രീയക്കാരന്റെ കൂടെ നടക്കുന്നത് പോലെ, ആ ക്ലബ്ബുകാരനാണ് അതിന്റെ കൂടെ നടക്കുന്നത് പോലെ, ഞാനിത് ക്രിസ്ത്യാനികളുടെ കൂടെ നടക്കുകയാണോ? ക്രിസ്തുവിന്റെ പേരും പറഞ്ഞ് അവരവരുടെ നേതാവും പറഞ്ഞ് കൂടെ നടക്കുന്നു, നമ്മൾ ക്രിസ്തുവിന്റെ പേരും പറഞ്ഞ് കൂടെ നടക്കുന്നു, ഒരു കാര്യവുമില്ല. ഗ്ലോറി. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നമ്മളെ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് മുന്നോട്ടേക്ക് പോയാൽ അവനവന് നല്ലത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ആ സാൽവേഷൻ കഴിഞ്ഞവർക്കാണ് ഇനി പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ആ രക്ഷിക്കപ്പെട്ടാൽ കഴിഞ്ഞവർക്കാണ് ഇത് പറയുന്നത്. അവരെ ഇനി സബ്ഡ്യൂ കെട്ടണമെങ്കിൽ എംപവറിങ് നടന്നാലേ കെട്ടാൻ പറ്റൂ, എംപവറിങ് നടന്നാലേ കെട്ടാൻ പറ്റൂ, അല്ലെങ്കിൽ അവർക്ക് അപലപിക്കപ്പെട്ട് അവിടെ നിൽക്കുകയേ ഉള്ളൂ. എംപവറിങ് നടക്കണം, എംപവറിങ് നടന്നാലേ സബ്ഡ്യൂയിലേക്ക് പോകാൻ പറ്റുള്ളൂ. സബ്ഡ്യൂ എന്ന് പറയുന്ന സ്ഥലമാണ് പരീക്ഷയുടെ മണ്ഡലം, ടെസ്റ്റിന്റെ മണ്ഡലം, യുദ്ധത്തിന്റെ മണ്ഡലം. ഇതാണ് പറയുന്നത് വിശ്വാസത്തിന്റെ പോരാട്ടം. ആരോടാ ഈ പോരാടുന്നത്? രണ്ട് ശക്തികൾ തമ്മിൽ പോരാട്ടം നടക്കുക. മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലാണ് ഈ പോരാട്ടം നടക്കുന്നത്, വിശ്വാസത്തിന്റെ പോരാട്ടം. വിശ്വാസം, ഞാൻ നല്ല പോർ പൊരുതി എന്നൊക്കെ വിശുദ്ധ പൗലോസ് പറഞ്ഞിട്ടില്ലേ, അത് സബ്ഡ്യൂ മണ്ഡലത്തിലാണ്, ആ കീഴടക്കുന്ന മണ്ഡലത്തിലാണ്, അടക്കുക എന്നുള്ള മണ്ഡലത്തിലാണ്, അവിടെയാണ് ഈ പോരാട്ടം നടക്കേണ്ടത്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, പക്ഷെ നമ്മുടെ പോരാട്ടം താഴേക്കാണെങ്കിൽ, ഭൂമിയിലാണെങ്കിൽ, നമ്മുടെ പോരാട്ടം ആ ചാക്കോച്ചിനോടും അന്നമ്മയോടും മേരിക്കുട്ടിയോടും ഒക്കെ ആണെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു. കാരണം യഥാർത്ഥ യുദ്ധത്തിലേക്ക് നമ്മൾ പോകാതെ നമ്മളെ പിടിച്ചു കെട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ മണ്ഡലത്തെ വളരെ ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യുവാനായിട്ട്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ആ യാത്രയാകണം, സബ്ഡ്യൂയിലേക്ക് യാത്രയാകണം, സബ്ഡ്യൂയിലേക്ക് യാത്ര, സബ്ഡ്യൂ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഡൊമിനിയനിലേക്ക് പോകാൻ പറ്റൂ. അപ്പോൾ സബ്ഡ്യൂ എന്ന കീഴടക്കൽ, അല്ലെങ്കിൽ ജയം പ്രാപിക്കുക, കർത്താവ് പലപ്പോഴും പറയുന്നില്ലേ, ജയിക്കുന്നതിന് അവകാശമാക്കും, ജയിക്കുന്നതിന് അവകാശമാക്കും. ഇതാ വെളിപ്പാട് ദിവസം 2-ാം അധ്യായം 3-ാം അധ്യായം 21-ാം അധ്യായം ഒക്കെ ഇതിൽ പറയുന്നുണ്ട് ജയിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു എംപവറിങ്, ഒരു ശക്തീകരണം നടന്നെങ്കിൽ മാത്രമേ നമുക്ക് എത്താൻ പറ്റൂ. കാരണം രക്ഷിക്കപ്പെട്ട നാമ് യേശുവിൻ്റെ പുറകെ പോകുന്ന നാമ് പലതിലും ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. ആ ബന്ധനത്തിൽ നിന്ന് അഴിയുന്നതിനനുസരിച്ച് മാത്രമേ നമുക്ക് പോരാട്ടത്തിൽ ജയം പ്രാപിക്കാൻ പറ്റൂ. മനസ്സിലാക്കുക, ബന്ധനത്തിൽ നിന്ന് അഴിയുന്നതിനനുസരിച്ച് മാത്രമേ നമ്മൾ എംപവർ ചെയ്യപ്പെടുകയുള്ളൂ, ശക്തിപ്പെടുകയുള്ളൂ. അതനുസരിച്ച് മാത്രമേ നമുക്ക് പോരാട്ടത്തിൽ, വിശ്വാസത്തിൻ്റെ പോരാട്ടത്തിൽ ജയം പ്രാപിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എംപവറിങ് ആൻഡ് സബ്ഡ്യൂ. അപ്പോൾ എങ്ങനെയാണ് ഞാൻ എംപവർ ചെയ്യുന്നത്? എന്നെ ബന്ധിച്ചിരിക്കുന്ന അജ്ഞതയിൽ നിന്ന് ഞാൻ സ്വതന്ത്രമാകണം. എന്നെ വ്യാപരിച്ചിരിക്കുന്ന ലോക സിസ്റ്റത്തിൽ നിന്ന് ഞാൻ സ്വതന്ത്രമാകണം. എന്നെ പിടികൂടിയിരിക്കുന്ന ലോക ദർശനത്തിൽ നിന്ന് ഞാൻ സ്വതന്ത്രമാകണം. അപ്പൊ ഞാനത് എങ്ങനെ സ്വതന്ത്രമാകും? കർത്താവ് പറഞ്ഞു, താക്കോൽ ഞാൻ നിനക്ക് തരാം. താക്കോൽ എന്താ? സത്യം. യോഹന്നാൻ 8:32 കർത്താവ് പറയുകയാണ്, സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രം ആക്കും. സത്യം നാം അറിയുമ്പോൾ സത്യം നമ്മളെ സ്വതന്ത്രമാക്കും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, യേശുവിന്റെ പുറകെ പോകുന്നവരോട് യേശു പറയുന്നേ, ഇതാ അവർ അജ്ഞതയുടെ ബന്ധനത്തിൽ കിടക്കുകയാണ്. എന്നാൽ സത്യം, സത്യം എന്ന് പറയുന്നത് നിങ്ങൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്, ഒറിജിനൽ ഇൻഫർമേഷൻ. ദൈവത്തിന്റെ ഹൃദയത്തിൽ ദൈവം ഒരു കാര്യത്തെ സൃഷ്ടിച്ചപ്പോൾ അത് എന്തിനായിട്ടാണോ സൃഷ്ടിച്ചത്, ആ ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള ചിന്തയാണ് സത്യം. അത് നാം അറിയുമ്പോൾ ആ സത്യം നമ്മളെ സ്വതന്ത്രം ആക്കും. മനസ്സിലാവുന്നുണ്ടോ? ആ ഭാഗം ഒന്ന് വായിച്ചാട്ടെ, 8:32.
സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു.
അപ്പോ ഈ സത്യം അറിയുമ്പോ സത്യത്തിന് ഭയങ്കര പവറാ. സത്യം നമ്മളെ സ്വതന്ത്രമാരാക്കുകയും സത്യം നമുക്ക് ജീവൻ തരുകയൊക്കെ ചെയ്യും, എല്ലാം ചെയ്യും. സത്യം നമ്മളെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഈ സത്യം ഭൂമിയിലേക്ക് വരാതെ മറച്ചു നിൽക്കുന്ന ഒരു പദ്ധതിയാണ് പിശാച് ചെയ്യുന്നത്. എന്നാൽ ഈ നാളുകളിൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ വ്യക്തി ചില വ്യക്തിത്വങ്ങളൊക്കെ ഒരുക്കി ഈ സത്യം ഭൂമിയിലേക്ക് ഒഴുക്കുകയാണ്. അതായത് മത്തായി 24:12 നമ്മുടെ കീ വാക്യം നമുക്ക് അറിയാമല്ലോ, രാജത്വത്തിന്റെ സുവിശേഷം. അത് സത്യമാണ്, ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹമാണ്, ആലോചനയാണ്. ഇത്രയും നാൾ 6,000 വർഷമായിട്ട് ദൈവം അതിനെ പൊക്കിക്കൊണ്ടുവരും, പിശാച് വീണ്ടും മറച്ചു കളയും, പൊക്കിക്കൊണ്ടുവരും, പിശാച് മറച്ചു കളയും, പൊക്കിക്കൊണ്ടുവരും. ആ ഒരവസ്ഥയായിരുന്നു. എന്നാൽ ഇതാ അന്ത്യനാൾ ഇതിന് ഈ സത്യത്തെ കർത്താവ് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ജനത്തിലൂടെ ദൈവം തന്നെ ഇത് സാലിപ്പിച്ചെടുക്കും. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടെ യുഗത്തിന്റെ അവസാനം ഇത് തീരാൻ പോവുകയാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അതായത് യുഗം മാറി യേശു ക്രിസ്തു യെരുസലേം തലസ്ഥാനമാക്കി വാഴുന്ന അടുത്ത യുഗത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. വി ആർ ഇൻ ട്രാൻസിഷൻ, നമ്മളൊരു ട്രാൻസിഷനിലാണ്, നമ്മളൊരു മാറ്റത്തിലാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതുമായുള്ള ബന്ധത്തിൽ നമ്മൾ ഇതാ എങ്ങനെയാണ് ദൈവത്തിന്റെ നിന്ദകൾ ഭൂമിയിലേക്ക് എത്തുന്നത്? ദൈവത്തിന്റെ നിന്ദകൾ ഭൂമിയിലേക്ക് എത്തുന്നത് മനുഷ്യനിലൂടെയാണ്. ഈ മനുഷ്യനെയാണ് ഇവിടെ പിശാച് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതുമായുള്ള ബന്ധം നമ്മൾ മനുഷ്യന്റെ സ്ട്രക്ചർ മനസ്സിലാക്കി നാം മുന്നോട്ടേക്ക് പോയെങ്കിൽ മാത്രമേ മനുഷ്യനിലൂടെ എങ്ങനെയാണ് സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഇതുമായുള്ള ബന്ധത്തില് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഒന്ന് തുടങ്ങി വെച്ച് അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഇതിന്റെ കണ്ടിന്യൂഷൻ നമ്മൾ കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ഇതാ ഞാൻ എന്റെ ഹൃദയത്തില് കടന്നു വന്ന ഒരു ചിന്ത നിങ്ങളോട് പറയാം. മനുഷ്യന്റെ ആ സ്ട്രക്ചറുമായിട്ടുള്ള ബന്ധത്തിലാണ് സംഭവിക്കുന്നത്. The how God establishes his purpose on earth through man. മനുഷ്യനിലൂടെ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കുക എന്നൊക്കെ ഞാനൊരു ചിന്തകൾ നിങ്ങൾക്ക് പറയാം, ഒരു എക്സാമ്പിൾ പറയാം, അതിലൂടെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കുവാനായിട്ട് ഇടയാകും. മനുഷ്യൻ മൂന്ന് ഭാഗങ്ങളാണ് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കാം. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട്, നിങ്ങൾ എറണാകുളംകാരാണെങ്കിൽ എസ്പെഷ്യലി വൈപ്പിംഗുകാരാണെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാം. എറണാകുളത്ത് നിന്ന് വൈപ്പിനിലേക്ക് നേരത്തെ പാലം ഒന്നുമില്ലായിരുന്നു, ബ്രിഡ്ജസ് ഒന്നുമില്ലായിരുന്നു. എന്നാൽ ചില വർഷങ്ങൾക്ക് മുമ്പ് ഗോശ്രീ എന്ന ബ്രിഡ്ജ് ഇതിന്റെ ഇടയിൽ കടന്നു വന്നു. എറണാകുളത്ത് നിന്ന് വൈപ്പിനിലേക്ക് ആ ഗോശ്രീ എന്ന ബ്രിഡ്ജ് നിങ്ങൾ ഒരുപക്ഷെ അതിൽ കടന്നു പോയിട്ടുണ്ടോ? എറണാകുളം മനസ്സിലാ ഹൈക്കോർട്ടിന്റെ അവിടുന്ന് ഒരല്പം ആ മറൈൻ ഡ്രൈവിൽ നിന്ന് ഒരല്പം അകത്തേക്ക് കയറി ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ സൈറ്റാണ്, നമുക്ക് കാണാനും ഒക്കെ അവിടെ ഉണ്ട്. പ്രിയ സഹോദരങ്ങൾ, എറണാകുളംകാരാണെങ്കിൽ അതിലൂടെ ഒന്ന് പോയി നോക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മീയ ജീവിതം അതിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കുവാനായിട്ടിടയാണ്. അപ്പോ അവിടെ നിന്ന് ഹൈക്കോർട്ടിന്റെ ആ ഭാഗത്തു നിന്ന് ഒരു ബ്രിഡ്ജ് ആരംഭിക്കുന്നു. ആ ബ്രിഡ്ജിന്റെ പേരാണ് ഗോശ്രീ ബ്രിഡ്ജ്. ആ ബ്രിഡ്ജ് പേരൊറ്റേ ഉള്ളൂ, ഗോശ്രീ ബ്രിഡ്ജ് എന്ന്, പക്ഷെ അത് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് കിടക്കുകയാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ ഇപ്പോ അതിന്റെ മാപ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ ഈ കാണുന്നതാണ് എറണാകുളം. ഞാൻ പറഞ്ഞ ഹൈക്കോർട്ട് എന്ന് പറയുന്ന സ്ഥലമാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാം, ദാ ഹൈക്കോർട്ട്, ഹൈക്കോർട്ട് ഓഫ് കേരള. നിങ്ങൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നേരെ ആ കടലിന്റെ അതിൽ കൂടി നേരെ അങ്ങ് പോവുക, ദാ ലെഫ്റ്റിലേക്ക് ബ്രിഡ്ജ് കാണാം. അങ്ങനെ നിങ്ങൾ ആ എറണാകുളത്ത് നിന്ന് ആ ഇത് ഗോശ്രീ ബ്രിഡ്ജാണ് ഈ കാണുന്നത്. ഗോശ്രീ ബ്രിഡ്ജ് ആരംഭിച്ച് ഈ കാണുന്നതാണ് വൈപ്പിൻകര, ഈ കാണുന്നതാണ് വൈപ്പിൻകര. അങ്ങനെ ആ ഗോശ്രീ ബ്രിഡ്ജിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ അത് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് കിടക്കുകയാണ് ഗോശ്രീ ബ്രിഡ്ജ്. നിങ്ങൾ കാണുന്നത് ഇത് എറണാകുളം. എറണാകുളത്ത് നിന്ന് ആദ്യം ആ ഗോശ്രീ ബ്രിഡ്ജ് വന്ന് സ്പർശിക്കുന്നത് ബോൾഗാട്ടിയിലാണ്, വളരെ പ്രശസ്തമായൊരു സ്ഥലമാണ് ബോൾഗാട്ടി. തുടർന്ന് ആ ബ്രിഡ്ജ് അത് ഒരു റോഡായിട്ട് അവിടെ കണ്ടിന്യൂ ചെയ്യും, തുടർന്ന് ബ്രിഡ്ജ് വീണ്ടും ആരംഭിക്കുകയാണ്. അടുത്തത് അത് ഒന്നാമത് ബ്രിഡ്ജാണ്, അതിന്റെ ബ്രിഡ്ജ് ആ ബ്രിഡ്ജിന്റെ ഒന്നാമത്തെ കണക്ഷനാണ്, ഒറ്റ ബ്രിഡ്ജാണ് ഈ കാണിക്കുന്നത്. പക്ഷേ ഇതിന് ഗോശ്രീ ബ്രിഡ്ജ് എന്നാണ് പേര്. ഇതിന്റെ ഇടയിൽ ഈ റോഡിന്റെ പേര് ഗോശ്രീ റോഡ് എന്നും കൂടിയാണ്. ഇതാ ആ ബ്രിഡ്ജ് ആദ്യം എറണാകുളം ബോൾഗാട്ടി, തുടർന്ന് അടുത്ത ബ്രിഡ്ജ് നിങ്ങൾക്ക് ഇവിടെ കാണാം, രണ്ടാമത്തെ ബ്രിഡ്ജ് എഴുതിയിട്ടുണ്ട് അവിടെ. ദ ബോൾഗാട്ടിയിൽ നിന്ന് വല്ലാർപാടം, വല്ലാർപാടത്തേക്കാണ് അടുത്ത ബ്രിഡ്ജ്. അതും ഒറ്റ ബ്രിഡ്ജിന്റെ കണ്ടിന്യൂഷൻ ആണ്, ഇടയ്ക്ക് റോഡുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, പേര് മാറ്റിയില്ല, ഗോശ്രീ ബ്രിഡ്ജ്. തുടർന്ന് ഇതാ വീണ്ടും ആ റോഡ് കണ്ടിന്യൂ ആകുന്നു. ആ വല്ലാറുപാടത്ത് നിന്ന് അടുത്ത ഒരു ബ്രിഡ്ജ് ഇതാ ഇങ്ങോട്ട് വരുന്നു, അതും ഒറ്റ ബ്രിഡ്ജ് തന്നെയാണ്, ഗോശ്രീ ബ്രിഡ്ജ് തന്നെ. ഇതാ ആ സ്ഥലത്തിന് വൈപ്പിനിലേക്ക് എത്തുന്നു. അപ്പോൾ ആദ്യത്തേത് നമുക്ക് മനസ്സിലായി, എറണാകുളത്ത് നിന്ന് ബോൾഗാട്ടിയിലേക്ക്. രണ്ടാമത്തേത് ബോൾഗാട്ടിയിൽ നിന്ന് വല്ലാറുപാടത്തേക്ക്. മൂന്നാമത്തേത് വല്ലാറുപാടത്ത് നിന്ന് വൈപ്പിനിലേക്ക്. അങ്ങനെ മൂന്ന് ബ്രിഡ്ജ് കടന്നു കഴിയുമ്പോഴാണ് പ്രിയ സഹോദരങ്ങളെ നമുക്കിവിടെ കാണാൻ കഴിയും, ഇതാ എറണാകുളത്ത് നിന്ന് വൈപ്പിനിലേക്ക് പോകുന്ന മെറ്റീരിയൽ കൊണ്ട് പോകുന്ന ഒരു ട്രെയിലർക്ക്, ഇതാണ് ട്രെയിലർ. ഈ ട്രെയിലർക്ക് ബോൾഗാട്ടി വഴി എറണാകുളത്ത് നിന്ന് ആരംഭിച്ച് ബോൾഗാട്ടി വഴി വല്ലാർവാടം വഴി ഇതാ ആ വൈപ്പിനിൽ എറണാകുളത്തിന്റെ അനുഗ്രഹം കൊണ്ടുപോയി വൈപ്പിനിൽ എത്തിക്കുവാനായിട്ട് കഴിയും. ഇതേപോലെ സ്വർഗത്തിന്റെ ചിന്തകൾ ഈ ഭൂമിയിൽ എത്തണമെങ്കിൽ, സ്വർഗത്തിലെ അനുഗ്രഹം ഈ ഭൂമിയിൽ മനുഷ്യനിലൂടെ എത്തണമെങ്കിൽ മൂന്ന് മണ്ഡലങ്ങളെ ക്രോസ് ചെയ്തിട്ട് വേണം ഈ ഭൂമിയിലേക്ക് എത്തുവാൻ. ഇത് നിങ്ങളുടെ ചിന്തയായിരിക്കട്ടെ. ഇന്ന് ഇത് നിങ്ങൾ ധ്യാനിക്കുക. സൗകര്യമുണ്ടെങ്കിൽ അടുത്ത എപ്പിസോഡ് വരുന്നതിന് മുമ്പ് ഈ സ്ഥലത്തിൽ കൂടെ എറണാകുളക്കാരെ ഒന്ന് പോയി നോക്കുക. നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാകാൻ വളരെ എളുപ്പമായിരിക്കും. തുടർന്ന് മനുഷ്യന്റെ ആ മൂന്ന് മണ്ഡലങ്ങളെക്കുറിച്ചും ആത്മാവ് ദേഹി ദേഹമൊക്കെ പറയുമ്പോൾ കൂടുതൽ മനസ്സിലാകുവാനും ഒക്കെ ഇടയാകും. നമ്മുടെ ഡ്യൂട്ടിയാണ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ദൈവത്തിന്റെ ചിന്തകളെ ഇറക്കുക. അങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടം സ്വർഗത്തിലെന്നതുപോലെ ഭൂമിയിലും നിറവേറണം. ചിന്തകൾ നമ്മുടെ ധ്യാനമായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങ് തന്ന അങ്ങയുടെ ചിന്തകൾക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങക്ക് സ്തോത്രം ചെയ്യുകയാണ്. അങ്ങ് ഞങ്ങളെ ഉണ്ടാക്കിയത് അങ്ങേക്ക് ഭൂമിയെ വാഴുവാനാണെന്ന് അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കി. അങ്ങ് അജ്ഞതയിലായിപ്പോയ ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങയുടെ ജ്ഞാനം തന്ന് ഞങ്ങളുടെ സൃഷ്ടിപ്പിന്റെ ഉദ്ദേശം മനസ്സിലാക്കിപ്പിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. പ്രിയ നല്ല പിതാവേ, അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങൾ ഓരോരുത്തരും പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കിയെടുക്കുവാൻ ഇതാ അങ്ങയുടെ കരങ്ങളിൽ ഈ മക്കളെയെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രിയ നല്ല നാഥ, ഹൃദയങ്ങളെ തുറന്നു കൊടുത്താട്ടെ. അങ്ങയുടെ വചനം അവർക്ക് നൂറുമേനി തന്നെ വിളവായി തീരുവാൻ അങ്ങ് സഹായിക്കണമേ. പ്രിയ പിതാവേ, അവരുടെ താൽക്കാലികമായ എല്ലാ ആവശ്യങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അതിൻ്റെ മുകളിലെല്ലാം അങ്ങ് മഞ്ഞും മഴയും അയക്കണമേ. രോഗികളായിരിക്കുന്നവരെ ഇപ്പോൾ സൗഖ്യം കൊടുക്കണമേ. പ്രിയ നല്ല പിതാവേ, അങ്ങയുടെ സമാധാനത്താൽ ഇവർ നിറയ്ക്കണമേ. അങ്ങയുടെ നാമത്തിൽ ഒരു അനുഗ്രഹിക്കുന്നു, ഒരു അനുഗ്രഹ വിഷയമായി തീരട്ടെ. യേശുക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. പ്രിയരെ, കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത സന്ദേശം നമുക്ക് വീണ്ടും കാണാം. പ്രൈസ് ദി ലോർഡ്.